2020 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. തീപിടിക്കുന്ന സംശയങ്ങൾ. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ തീപിടുത്തം വേറെ സന്ദർഭത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോഴുണ്ടായതുമാതിരി വൻ വിവാദങ്ങളിലേക്കും സംഘർഷത്തിലേക്കും കത്തിപ്പടരുമായിരുന്നില്ലെന്ന് തീർച്ച. യാദൃശ്ചികമായ ഒരപകടം എന്നതിനപ്പുറമുള്ള വാർത്താമൂല്യവും ലഭിക്കുമായിരുന്നില്ല. എന്നാൽ ഏതാനും ആഴ്ചകളായി സംസ്ഥാനത്തെ പിടിച്ചുലച്ച സ്വർണ്ണക്കടത്ത് കേസിന്റെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട കോൺസുലേറ്റ് വിവാദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ തീപിടുത്തം വലിയൊരു മാനം കൈവരിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളിൽ ചിലതെങ്കിലും കത്തിനശിച്ച ഫയലുകളുടെ കൂട്ടത്തിലുണ്ടെന്നുകൂടി അറിയുമ്പോൾ തീപിടുത്ത സംഭവത്തിന് വിചാരിക്കാത്ത പ്രാധാന്യവും സിദ്ധിക്കുന്നു. മറ്റൊന്നുകൂടിയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസി സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് ചില സുപ്രധാന രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ചിലതുമാത്രമേ കൈമാറിയിട്ടുള്ളൂ. രേഖകൾ ലഭിക്കാതെ വന്നതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ NIA സംഘം പരിശോധന നടത്താൻ ഒരുങ്ങുകയാണെന്ന് വാർത്തയും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് പൊതുഭരണവകുപ്പിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടിച്ചതെന്നത് ഏറെ ദുരൂഹത പടർത്തുന്നു. സെക്രട്ടേറിയറ്റ് ഇ ഗവേണൻസിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഫയലുകളിൽ ചിലത് കത്തിപ്പോയാലും പ്രശ്നമൊന്നുമില്ലെന്നും സെർവറിൽ നിന്ന് അവ വീണ്ടെടുക്കാവുന്നതേയുള്ളൂവെന്നും സർക്കാർ ഭാഗത്തുനിന്ന് വിശദീകരണമുണ്ട്. എന്നാൽ കത്തിയമർന്ന ഫയലുകളിൽ പലതും കമ്പ്യൂട്ടറിലേക്ക് ശേഖരിക്കപ്പെട്ടവയല്ലെന്നാണ് സൂചന. രേഖകൾ മനഃപൂർവ്വം നശിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഉടനെ തന്നെ രംഗത്തുവരികയും ചെയ്തു. അവരുടെ സംശയങ്ങൾക്ക് ബലമേകുന്ന തരത്തിലാണ് ചീഫ് സെക്രട്ടറിയടക്കം സംഭവത്തെ നേരിട്ട രീതിയെന്ന് പറയാതെ വയ്യ. തീപിടുത്തത്തിനുള്ള കാരണം സംബന്ധിച്ച് അധികൃതരിൽ നിന്നുണ്ടായ വിശദീകരണത്തിലെ വൈരുദ്ധ്യവും വിവാദങ്ങൾക്ക് ആവോളം എണ്ണ പകർന്നു എന്നതും സ്പഷ്ടമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് സെക്രട്ടേറിയറ്റിലെ ഉന്നതരിൽ ചിലരുമായുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പകർത്തി നൽകാൻ NIA ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും അത് നൽകിയിട്ടില്ല. സെക്രട്ടേറിയറ്റിലെ 88 ക്യാമറകളിലെ വിവരങ്ങളാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. അതിനിടെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളവയിലെ ക്യാമറകളിൽ ചിലത് ഇടിമിന്നലേറ്റ് കേടായതിനാൽ ദൃശ്യങ്ങൾ നൽകാൻ കഴിയാതിരുന്നതും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴത്തെ തീപിടുത്തത്തിൽ NIA ആവശ്യപ്പെട്ട ഫയലുകളിൽ ചിലതും നഷ്ടമായിട്ടുണ്ടെന്ന കണ്ടെത്തൽ കൂടിയാകുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെയെന്ന് പ്രതിപക്ഷം സംശയിച്ചാൽ എങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാകും? ആർക്കും ഉണ്ടാകാവുന്ന സ്വാഭാവിക സംശയങ്ങളാണ് ഇതൊക്കെ. ആകസ്മികമായ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് സംശയത്തിന്റെ പുകമറ പരത്തരുതെന്ന് സർക്കാർ വൃത്തങ്ങൾ അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. തീപിടുത്തത്തെക്കുറിച്ച് പോലീസ് തലത്തിലും സെക്രട്ടേറിയറ്റ് തലത്തിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കാരണം ഈ അന്വേഷണങ്ങളിൽ തെളിയുമോ എന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ. തീപിടുത്ത സംഭവം ഏറെ ഗൌരവമേറിയതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഇതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിലും പുറത്തും അരങ്ങേറിയ നിർഭാഗ്യകരമായ സംഭവ പരമ്പരകൾ. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായ വാർത്ത പുറത്തറിഞ്ഞ നിമിഷം തന്നെ അങ്ങോട്ട് വിവിധ പാർട്ടികളിൽപ്പെട്ടവർ ഓടിയെത്തിയതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഓടിക്കൂടുന്നവരാണ് പലപ്പോഴും അഗ്നിശമന യജ്ഞങ്ങളിൽ ഏറെ സഹായിക്കാറുള്ളത്. എന്നാൽ സെക്രട്ടേറിയറ്റിൽ ഓടിക്കൂടിയവരെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസും മറ്റും ചേർന്ന് അടിച്ചോടിക്കാനാണ് ശ്രമിച്ചത്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ അഗ്നിശമന വിഭാഗം പെട്ടെന്ന് തന്നെ തീയണച്ചതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾക്കൊന്നും ഇടയാകില്ല എന്നത് ആശ്വാസകരം തന്നെ. എന്നാൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട ഫയലുകളാണ് കത്തിനശിച്ചതെന്ന വാർത്ത പരന്നതാണ് വലിയ തോതിലുള്ള പൊതുപ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ കാരണമായത്. മാധ്യമപ്രവർത്തകരെ പോലും പുറത്താക്കാൻ നടന്ന ശ്രമവും വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്ന് അധികൃതർ ഓർത്തില്ല. രംഗം വളരെയധികം വഷളാക്കിയതും മണിക്കൂറുകളോളം സെക്രട്ടേറിയറ്റും പരിസരങ്ങളും സംഘർഷത്തിൽ അമർന്നതും പോലീസിന്റെയും ചീഫ് സെക്രട്ടറിയുടെയും ധാർഷ്ട്യം നിറഞ്ഞ സമീപനം കാരണമാണ്. കോവിഡ് വ്യാപനം മൂർധന്യത്തിലെത്തി നിൽക്കുന്ന തലസ്ഥാന നഗരിയിൽ മണിക്കൂറുകളോളം ജനക്കൂട്ടം അഴിഞ്ഞാടിയിട്ടും അത് ഫലപ്രദമായി തടയാൻ പോലീസിന് സാധിച്ചതുമില്ല. കോവിഡ് പ്രോട്ടോകോൾ പോലും അമ്പേ കാറ്റിൽ പറത്തിയാണ് സമരക്കാരും പോലീസും ബലപരീക്ഷ നടത്തിയത്. പ്രതിപക്ഷത്തെ ഉന്നത നേതാക്കളെ പോലും സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കടത്താതെ തടഞ്ഞു നിർത്തിയതിലൂടെ സംഘർഷം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത്. തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ വീണുകിട്ടുന്ന ഏത് അവസരവും പരമാവധി മുതലാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ അതൊക്കെ പതിവാണ്. അത്തരം സന്ദർഭങ്ങൾ കഴിവതും സൃഷ്ടിക്കാതെ കാണാതിരിക്കുക എന്നതാണ് ഭരണത്തിലിരിക്കുന്നവർ ചെയ്യേണ്ടത്. തീപിടുത്തത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫയലും നഷ്ടമായിട്ടില്ലെന്നാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നതെങ്കിലും പൌരസമൂഹത്തിനും അത് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഉന്നതതല അന്വേഷണത്തിലൂടെ വേണം യഥാർത്ഥ സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. സ്വർണ്ണക്കടത്ത് കേസും മന്ത്രി കെ ടി ജലീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്നതിൽ വരുത്തിയ കാലതാമസമാണ് സന്ദേഹം അധികരിക്കാൻ മുഖ്യ കാരണം. ഇപ്പോഴത്തെ തീപിടുത്തം കൂടിയായപ്പോൾ അത് ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. എന്നാൽ തീപിടുത്തത്തിന്റെ പേരിൽ സംസ്ഥാനമൊട്ടുക്കും സംഘർഷമുണ്ടാക്കി യുവജനങ്ങളെ ബലിയാടുകളാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് അപലപനീയമാണ്. ഈ ഓണക്കാലത്ത് നാട്ടിൽ സമാധാനവും ശാന്തിയും നിലനിർത്തി മനുഷ്യർക്ക് സ്വൈര്യം നൽകാനാണ് അവർ ശ്രമിക്കേണ്ടത്. നാടൊട്ടുക്കും സമരവേലിയേറ്റം സൃഷ്ടിച്ച് കൂടുതൽ കോവിഡ് കേസുകൾ സൃഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്.